ദൈവ സഹായം തേടുന്ന മനുഷ്യൻ. വചനം സംസാരിപ്പാൻ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് വചനം നൽകേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിലും എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലും രണ്ട് പ്രാവശ്യം പറയുകയാണ്. 3-ാം സ്വർഗം വരെ പോയതാ, സ്വർഗീയ ഭാഷ കേട്ടതാ, ശരിക്ക് പാദപീഠത്തിൽ നിന്ന് ഗമാലിയന്റെ പാദപീഠത്തിൽ പഠിച്ചതാണ്, 14 ലേഖനങ്ങൾ എഴുതിയതാണ്. ഇതൊക്കെ ആയാലും നിലനിൽക്കണമെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അതാ പ്രേ ഫോർ മീ, പ്രേ ഫോർ മീ എന്ന്. മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല താനും രാവും പകലും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, തികഞ്ഞ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ് ഇവിടെ നാം വായിച്ചത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്ന് വായി. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രെയർ ആൻസറിങ് ഗോഡ്. ഇനി നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട് ധാരാളം പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിയിട്ടുമുണ്ട്. എന്നാൽ പ്രാർത്ഥനയുടെ രണ്ട് വശം, ഒന്ന് ചോദിക്കുന്നത്, മറ്റേത് നനയ്ക്കുന്നത്. ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും കേൾക്ക പ്രാർത്ഥിക്കുന്നെങ്കിലും വേറെ ചിലതൊക്കെ മനസ്സ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. മനസ്സിലെ കാര്യങ്ങൾ എല്ലാവരും കേൾക്കുന്നില്ല, ഇൻറ്റേണലായി ഇൻസൈഡിലുണ്ട് ആഗ്രഹങ്ങൾ, നനയ്ക്കുന്ന ചില ആഗ്രഹങ്ങൾ. പക്ഷേ പബ്ലിക് പ്രേയറിന് നമ്മൾ ഇഷ്ടപ്പെടാത്തതും മറ്റുള്ളവർ കേൾക്കണ്ടെന്ന് വിചാരിച്ച് മനസ്സിനകത്ത് ഒതുങ്ങുന്ന ആശയങ്ങളുണ്ട്. നമ്മുടെ ദൈവം ഇത് രണ്ടും ശരിയായി മനസ്സിലാക്കി മറുപടി നൽകുന്ന, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാചകങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ അന്തരംഗത്തിലെ ആശയങ്ങളെയും അറിഞ്ഞ് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. വാട്ട് വി ആസ്ക് ആൻഡ് വാട്ട് വി ഡിസയർ, വാട്ട് വി തിങ്ക്, തിങ്കിങ് സംതിങ് ഇൻ പ്രേയിങ് സംതിങ്. ഹൃദയത്തിൽ പല കാര്യങ്ങൾ നനയ്ക്കുന്നു, പരസ്യമായി പല കാര്യങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായ നന്മകൾ എന്ന് വായിക്കും. ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ ഇതിൻ്റെ മറുപടിയായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിൻ്റെ ചില എക്സ്പ്ലനേഷൻസ് വളരെ വേഗം ഒരു 30 മിനിറ്റ് സമയം കൊണ്ട് 7 പാഠങ്ങൾ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വാക്യത്തെ പ്രായോഗിക നിലയിൽ കൊണ്ടുവന്നത് എഫേഷ്യൻസ് 3:20 and 21 ആണ് നമ്മുടെ ടെക്സ്റ്റ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായ നന്മ. ലെസൺ നമ്പർ 1, Psalms 21:1-4 നോക്കിയേ. 21-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെ. അവിടെ നോക്ക, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവനെ നൽകി. അടുത്തത് അവിടെ ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഹൃദയത്തിലെ ആഗ്രഹം, മറ്റേത് അധരങ്ങളുടെ യാചന. സ്പീക്കിംഗ് സംതിങ് ഫ്രം ദ മൗത്ത്, പക്ഷേ സംസാരിക്കുന്നില്ല ഹൃദയത്തിനകത്തുള്ള ആഗ്രഹം. ചോദിക്കുന്നത് നനയ്ക്കുന്നത്, ഇതാണല്ലോ നമ്മുടെ വിഷയം. ചോദിച്ചു, നനച്ചു. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, എന്താ ചെയ്തത് അടുത്തത്? എതിരേറ്റു, തങ്ക വെച്ചു. ഇനി 4-ാം വാക്യം, അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു. കൊടുത്തത് അത് ചോദിച്ചത് കൊടുത്തു. പിന്നെ അടുത്തത്, ചോദിച്ചത് ജീവൻ, കൊടുത്തത് ജീവൻ മാത്രമല്ല എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ. ദൈവത്തിന് സ്തോത്രം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം ദൈവം നൽകുന്നതിന് ചില കാരണങ്ങളുണ്ട്. എല്ലാവരുടെയും അപേക്ഷയൊന്നും എപ്പോഴും കേട്ടെന്ന് വരികയിൽ ദൈവം കേൾക്കുന്ന അപേക്ഷയുണ്ട്. ഇമ്മീഡിയറ്റ് റിപ്ലൈ, ഡിലെയ്ഡ് റിപ്ലൈ, അപ്ലൈ അപ്ലൈ, നോ റിപ്ലൈ, 3 തരത്തിലാണ് പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്നത്. പെട്ടെന്ന് ചോദിച്ച ഉടനെ ഞങ്ങൾ മറുപടി നൽകുക. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ, ഇസ്രയേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനാണെന്ന് വെളിപ്പെട്ടവരുടെ ചോദിച്ചു. ആ പ്രാർത്ഥന നിർത്തി കഴിഞ്ഞപ്പോഴത്തേന് തീ ഇറങ്ങി വന്നു. അതാണ് ഇമ്മീഡിയറ്റ് റിപ്ലൈ. ഡിലെയ്ഡ് റിപ്ലൈ, പിന്നെ നെഗറ്റീവ് റിപ്ലൈ. സുലൈ ചൗധരി ആ ഏലിയാവും ഈ ചൂടാറാതെ തന്നെ അടുത്ത അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. പെട്ടെന്ന് പുള്ളി വിചാരിച്ച് എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നു. നോ, സോറി, ആപ്ലിക്കേഷൻ റിജക്റ്റഡ്, അപേക്ഷ തള്ളപ്പെട്ടുപോയി. കാരണം അങ്ങനെ ഒരു വനാന്തരത്തിൽ കിടന്ന് മരിക്കേണ്ടതല്ല അവൻ. ശുശ്രൂഷകൾ ഇനി വളരെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അത്ഭുതകരമായ നിലയിൽ എടുത്തുകൊള്ളപ്പെടേണ്ടവനാണ്. ആയതുകൊണ്ട് ആ അപേക്ഷ നിഷേധിച്ചു, ശുശ്രൂഷ മറ്റൊരാളെ ഭരമേൽപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ചുഴലിക്കാറ്റിൽ അവൻ മേലോട്ട് പൊങ്ങി 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 പോകുമ്പോൾ ഏലിയാവ് എന്തോ പറഞ്ഞു കാണും. കർത്താവേ, പ്രാർത്ഥന കേൾക്കാഞ്ഞുകൊണ്ട് സ്തോത്രം, പ്രാർത്ഥന കേൾക്കാഞ്ഞുകൊണ്ട് സ്തോത്രം, പ്രാർത്ഥന കേൾക്കാഞ്ഞുകൊണ്ട് സ്തോത്രം. കാരണം എന്താ? അവൻ ചോദിച്ചതല്ല, നനച്ചതിൽ അത്യന്തം പരമായി ദൈവനെ അനുഗ്രഹിക്കും. ചിലപ്പോൾ ഡിലെയ്ഡ് റിപ്ലൈ വരും. അമ്മച്ചി അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുമ്പം പൊടിക്കുഞ്ഞ് വന്നിട്ട് കത്തി പിച്ചാത്തി പിടിച്ച് വാങ്ങിക്കാൻ എത്ര ശ്രമിക്കുന്നു. മുട്ടുകാലിൽ ഇഴഞ്ഞ് വന്ന് മോള് പിടിക്കുമ്പോൾ, എന്നാ എന്തോ ഒരു നല്ല മോളാ എന്ന് പറഞ്ഞ് ഒരൊറ്റ അമ്മയെങ്കിലും ഈ പിച്ചാത്തി കൊച്ചിൻ്റെ കൈ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റി, മമ്മി എബൌട്ട് ടെൻ തിരിഞ്ഞ്, എബൌട്ട് ടെൻ തിരിഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നു. എന്നാൽ 10-12 വയസ്സായ മോള് ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയും അമ്മച്ചി മാത്രം അടുക്കള ജോലിയും ചെയ്താലങ്ങോട്ട് ചെന്ന് നാണമില്ലാത്തവളെ എന്ന് പറഞ്ഞ് പിടിച്ച് ചെവിക്ക് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ കത്തി കൊടുക്കുന്നത് ആ മമ്മി തന്നെ. മമ്മിയും പഴയതാ, മോളും പഴയതാ, കിച്ചണും പഴയതാ, കുക്കിംഗ് മെത്തേഡും പഴയതാണെങ്കിലും അന്ന് കേണപേക്ഷിച്ച കത്തി കൊടുക്കാഞ്ഞതിൻ്റെ കാരണം ഹാൻഡിൽ ചെയ്യാൻ കുട്ടിക്ക് പ്രാപ്തിയായില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ എത്ര അപേക്ഷിച്ചാലും കിട്ടാത്തതിൻ്റെ കാരണം ഇപ്പോഴേ കിട്ടിയാൽ നീ അത് ടമ്മാനയാടും. അത് ദൈവമഹത്വമല്ല, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സം ടൈം ഇമ്മീഡിയറ്റ് റിപ്ലൈ, സം ടൈംസ് ഡിലെയ്ഡ് റിപ്ലൈ, സം ടൈംസ് നെഗറ്റീവ് റിപ്ലൈ. എന്തു തന്നെ ആയിരുന്നാലും പ്രാർത്ഥിക്കുന്ന ഹൃദയം സ്വസ്ഥതയുള്ള ഹൃദയമായിരിക്കും. നമ്മൾ നാം വചനത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ അപേക്ഷകൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവിൽ കാക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും മറുപടി കിട്ടിയെന്ന് വരികയില്ല. നിഷേധിക്കും, ചിലപ്പോൾ താമസിക്കും, ചിലപ്പോൾ പെട്ടെന്ന് മറുപടി നൽകും. എന്നാൽ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി കൊടുക്കാൻ താല്പര്യം ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു ബോധിച്ച പുരുഷനായ ദാവീദ്. വെറുതെ എന്താ ചോദിച്ചത്? 102 സങ്കീർത്തനം 24 വാക്യം വായിച്ചു നോക്കി. സാംസ് 102 വേഴ്സ് 24, 102 24. ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും ഈ 21 സങ്കീർത്തനത്തിൽ പറഞ്ഞത്. ജീവനെ ചോദിച്ചെന്ന് പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയല്ലേ. അടുത്ത വാചകം എന്തുവാ? നിന്റെ സംവത്സരങ്ങൾ നിനക്ക് ഒരിക്കലും തീരാത്ത ആയുസ്സുണ്ടല്ലോ. അതിൽ കുറച്ച് എനിക്കൂടെ താ, അതാണ് എൻ്റെ അർത്ഥം. നിന്റെ സംവത്സരങ്ങൾ തീരുന്നില്ലല്ലോ, എനിക്ക് എളുപ്പം തീരാതിരിക്കട്ടെ, കുറച്ചുകൂടെ താ. അതിൻ്റെ അർത്ഥം എന്താ? കുറച്ചുകൂടെ ഏക്കർ സമ്പാദിക്കണം എന്നാണോ? കുറച്ചുകൂടെ നല്ല ജോലി അന്വേഷിച്ച് നിൽക്കണമെന്നാണോ? അല്ലല്ല. അവൻ്റെ ഡിസയറിൻ്റെ പിന്നിൽ ഒരു വലിയ മർമ്മമുണ്ടായിരുന്നു. 71 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യത്തിലുണ്ടല്ലോ, വരുവാനുള്ള തലമുറയോട് നിന്റെ, ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 71:18 നോക്കി, 71:18. വാർദ്ധക്യം നിറയുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞത് നീ എനിക്ക് തന്ന ഈ സന്തതികളെ നിന്റെ വചനമറിയിക്കണം. നിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ എൻ്റെ കൂടെ വരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ആയുസ്സിൻ്റെ മധ്യത്തിൽ എടുത്തുകളയില്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് മരണത്തെക്കുറിച്ച് ഭീതിയല്ല, മരണം പേടിച്ച് വിറയ്ക്കുകയല്ല. അവൻ അറിയാം ഈ പുറന്തോട് വിട്ടാൽ ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിലെ ചെല്ലണ്ടെന്നറിയാം. തൻ്റെ രക്ഷയെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ട് എനിക്ക്. പക്ഷേ മരിക്കാനുള്ള പേടി കൊണ്ടല്ല പ്രാർത്ഥിച്ചത്. എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്താൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നടക്കുകയില്ലേ? എനിക്ക് ആകെക്കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു സമയം ഈ ലോകമേ ഉള്ളൂ. സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ പ്രവൃത്തിയില്ല, പ്രവൃത്തിക്ക് പ്രതിഫലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് സമയം വേണം. രണ്ട്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോയാൽ മറ്റുള്ളവരെന്തോ പറയും, ദുഃഖത്തിൻ്റെ ഇടയ്ക്ക് വന്ന ഇട ഇവനിങ്ങനെ സംഭവിച്ചല്ലോ, നിന്റെ നാമത്തിന് അപമാനമാണ്. മൂന്ന്, എനിക്ക് നീ ചില കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, ഞാൻ പോയാൽ ഇത്ര റെസ്പോൺസിബിലിറ്റി എൻ്റെ മക്കളോട് വചനം പറയാൻ ആരും കാണത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് വരുമ്പോൾ ഇതാ ഞാൻ സേവിക്കുന്ന ദൈവത്തെ എൻ്റെ കുഞ്ഞുങ്ങൾ സേവിക്കണം, അതിനവരെ പഠിപ്പിച്ച് അടുത്ത തലമുറയോട് നിന്റെ വചനം അറിയിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള നല്ല ആഗ്രഹം കണ്ടപ്പോൾ ജീവനെ ചോദിച്ചു, നിത്യജീവനെ കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ കൊടുത്തു. ലെസൺ നമ്പർ വൺ. നമ്പർ ടു, ചോദിച്ചതിൽ നനച്ചത്. ഇനി ദാവീദിന്റെ മകനായ ശമോൻ, സലോമൻ. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 3:5, രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 3:5. ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് 1 രാജാക്കന്മാർ 3:5 മായിച്ച് പ്രത്യക്ഷനായി. ആ നിനക്ക് എന്തോ വേണമെന്ന് ചോദിച്ചുകൊള്ളുക. ആ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ, പരിജ്ഞാനം തരണമേ എന്നാ പ്രാർത്ഥിച്ചത്. ദൈവം നമ്പറെ എന്തോ പറഞ്ഞു. അടുത്തത് കഴിയും. അടുത്തത് കർത്താവിനെ ഇഷ്ടപ്പെട്ടു. അടുത്തത് ഒന്നും അപേക്ഷിക്കാതെ, വിവേകം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് ആദ്യം ചോദിച്ചത് തന്നിരിക്കുന്നു. ഇനി അടുത്തത് എന്തുവാ? നിനക്ക് തന്നിരിക്കുന്നു. പിന്നെ ആ ഉണ്ടാകില്ല. ആ നിനക്ക് സമ്പത്തും മഹത്വം കൂടെ തന്നിരിക്കുന്നു. ചോദിച്ചത് ജ്ഞാനം മാത്രമാണ്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് സമ്പത്തും മഹത്വം. അടുത്ത വാചകത്തിലും അത് തന്നെ എഴുതിയിരിക്കുന്നേ. ഒരുത്തനും സമനായി. ദൈവം തമ്പുരാൻ ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയായിരുന്നു മറ്റേത്. താൻ ജീവനെ ചോദിച്ചതിൻ്റെ ഉദ്ദേശം അതായിരുന്നു, അടുത്ത തലമുറയെ കർത്താവിന് വേണ്ടി നടത്താൻ. അത് കൊടുത്തു, ദീർഘായുസ്സും കൊടുത്തു. ഇവിടെ ചോദിച്ചത് ജ്ഞാനം. സകല ദൈവമക്കൾക്കും ജ്ഞാനവും വേണം, പരിജ്ഞാനവും വേണം. ഇതെല്ലാം കൂടെ ചേരുന്ന വിവേകം എന്ന് പറയും. ഈ ജ്ഞാനത്തിൻ്റെ വരം പരിജ്ഞാനവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് പഠിച്ചു കിട്ടുന്നതാണ്. പരിജ്ഞാനം എന്ന് പറയുന്നത് പരിചയത്താലും കൂടെ കിട്ടുന്നതാണ്. ഒരു പാട്ടുപുസ്തകം അങ്ങോട്ട് എടുത്താൽ അതിൻ്റെ 500 പാട്ടുള്ള ഒരു പാട്ടുപുസ്തകത്തിൻ്റെ സകല പാട്ടിൻ്റെയും ട്യൂണ് പഠിക്കുന്നത് ജ്ഞാനമാണ്. ചില ആളുകൾ എല്ലാ പാട്ടിനും ഒരു ട്യൂണേ ഉള്ളൂ. ഏത് പാട്ടെടുത്താലും ഒരേ ട്യൂണിൽ പാടുന്നു. ആടി തിരിക്കുന്നവരും ഗുലുമാല, എന്ത് ചെയ്യാം? പക്ഷേ എല്ലാ പാട്ടിൻ്റെ ട്യൂണ് പഠിക്കുന്നത് ജ്ഞാനം. പക്ഷേ സന്ദർഭോചിതമായ പാട്ട് തിരഞ്ഞെടുത്ത് സന്ദർഭത്തിനനുസരിച്ച് പാടുന്നതിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഒരു വിഷയത്തെക്കുറിച്ച് 5 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കാം, 10 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കാം, 1 മണിക്കൂർ കൊണ്ട് പ്രസംഗിക്കാം. പക്ഷേ നിയമിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പ്രസംഗം നിർത്തുന്നതിനാണ് പരിജ്ഞാനം. ഇന്ന് ഗസ്റ്റ് ഉണ്ട്, ആര് സാക്ഷി പറയുന്നു? ഇറ്റാർസിയിലെ കുര്യൻ തോമസ് അപ്പച്ചൻ പറഞ്ഞു. ഒരു വലിയ മെച്ചയെ എഴുന്നേറ്റു. പാദ്രി സാറിനെ പോലെ ആജി ഗവാഹിനെയും കോയി ബി ഗീതിനെയും ഗാന, ആരും പാട്ട് പാടല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഗീത മേ ഗീതിനെയും ഗൗങ്കി മേര ഗീതമേ പടുങ്കി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പാട്ട് പാടത്തില്ല, ഞാൻ എൻ്റെ പാട്ട് വായിക്കാൻ പോവാന്ന് പറഞ്ഞു. ആ പാട്ട് മൊത്തം വായിച്ചു. എന്തോ ഒരു തള്ളയാണ്. ഇതാണ് പരിജ്ഞാനമില്ല എന്ന് പറയുന്നൊരു ഉദ്ദേശം. ജ്ഞാനമുണ്ട്, പരിജ്ഞാനമില്ല. എല്ലാം അറിയാം, പക്ഷേ ആ ലഭിച്ച ജ്ഞാനത്തെ ക്രോഡീകരിച്ച് സന്ദർഭത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് പരിജ്ഞാനം. ഇത് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ നന്മ ദൈവം കൊടുത്തു. ഇനി ലെസൺ നമ്പർ 3, ഹോശയ 14:1-1 താഴോട്ടൊന്ന് വായിച്ച്, ഹോശയ പ്രവചനം, പഴയ നിയമത്തിലെ ഹോശയ പ്രവചനം 14:1 താഴോട്ട് നോക്കൂ. യെസ്, ആ മടങ്ങി ചെല്ലുക. ആ നിന്റെ അകൃത്യ നിമിത്തം നീ വീണുപോയി. പിന്നെ ആ ആ ആ ദൈവസന്നിധി തെറ്റ് ചെയ്തത് കൊണ്ട് നീ വീണുപോയി. നീ വന്ന് പറയേണ്ടത് ഇത്രയും പറഞ്ഞാൽ മതി, ദൈവം തമ്പുരാനെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. ആ അടുത്ത വാചകം. കാളകളെ ഞങ്ങൾ അർപ്പിക്കാം. പിന്നെ വേറെ ആരും ഞങ്ങളെ രക്ഷിക്കയില്ലല്ലോ. ആ ആ ഇനി വിഗ്രഹാരാധനയ്ക്ക് ഞങ്ങൾ പോവുകയില്ല. കർത്താവേ, പറ്റിയത് പറ്റിപ്പോയി, തെറ്റ് സംഭവിച്ചു പോയി, ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന അനുതാപത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അടുത്തത് ഇത്രയും പറഞ്ഞാൽ മതി. അന്നേരം ഇനി ദൈവം തമ്പുരാൻ ചെയ്യാൻ പോകുന്ന, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, പിന്നെ എന്റെ കോപം അങ്ങ് വിട്ടുമാറും, പിന്നെ ഞാൻ അവനെ ഔദാര്യമായി സ്നേഹിക്കും. അടുത്തത് ഞാൻ അവന് മഞ്ഞുപോലെ ഇരിക്കും. അടുത്തത് ഓ, അവൻ താമര പോലെ പൂത്തുവരും, പിന്നെ ലെബാനോനിലെ വനം പോലെ വേരൂന്നും, അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒരു വൃക്ഷത്തിന്റെ ഭംഗി പോലെയും. ദൈവമക്കളെ, ചോദിക്കുന്നത് ഇത്രയും ചെയ്താൽ മതി. ദൈവം തമ്പുരാനെ, തെറ്റ് പറ്റിപ്പോയേ, ഇനി ഞങ്ങൾ ഞങ്ങളുടെ കൈവേലയോട് ദൈവം എന്ന് പറയത്തില്ലേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഒരു വാക്ക് രണ്ട് വാക്ക് പറഞ്ഞാൽ മതി. നത്താമര പോലെ, ലബാനോനെ പോലെ സുഗന്ധം പരത്തുമാർ സ്വർഗത്തിലെ സകല നന്മകളെ കൊണ്ടുവന്നിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ ക്ഷമിച്ചാൽ അങ്ങനെയാണ് ക്ഷമിക്കുന്നത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ നന്മ. രണ്ട് നമ്മളും അങ്ങനെയല്ല ക്ഷമിക്കുന്നത്. രണ്ട് സഹോദരന്മാർ അടുത്തടുത്ത് താമസിക്കുന്നവരാ, ഭയങ്കര വിരോധമായിട്ട് അഞ്ചു കൊല്ലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറത്തുമില്ല, മിണ്ടത്തുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഒരു താളങ്ങ് സിക്കായി, സിക്കായിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഇനി ഒരു 10-24 മണിക്കൂർ അല്ലെ 48 hours, ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറഞ്ഞപ്പോഴേ ഈ സഹോദരൻ അനുതാപം വന്നു. അനുതാപം വന്ന ശേഷമായിട്ട് പറഞ്ഞു, അതിലെ വീട്ടിലെ സഹോദരനോട് സംസാരിച്ചിട്ട് അഞ്ചു കൊല്ലമായല്ലോ മോനെ, പോയി അയൽക്കാരനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആ സഹോദരനോട് നിരപ്പാകാൻ നിരപ്പായി, കൈ കൊടുത്തിട്ട് പറഞ്ഞു, ബ്രദർ ഞാൻ മരിക്കുവാൻ പോവുകയാണ്, എനിക്ക് ഇനി അധിക ദിവസങ്ങളില്ല, നമ്മൾ തമ്മിൽ മിണ്ടിയിട്ട് അഞ്ചു കൊല്ലമായി, എന്നാൽ സകല കാര്യങ്ങളും ഞാൻ വിട്ടിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ സഹോദരൻ പോയി പടി ചവിട്ടി ഇറങ്ങുമ്പോൾ ഒന്നുകൂടെ വിളിച്ചു, ബ്രദർ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ മരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ തമ്മിൽ ഉടമ്പടി ചെയ്തത്. ബൈ ചാൻസ് ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. ഇതാ ഇങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഇങ്ങനെയാണോ കർത്താവ് സ്നേഹിക്കുന്നത്? ദൈവം തമ്പുരാൻ പറയും, നീ ഇങ്ങോട്ടൊന്ന് വാ, വന്നിട്ട് പറ, ഞങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി. അങ്ങനെ പറഞ്ഞാൽ നിന്റെ അതെ സുഗന്ധം ഞാൻ ലോകം മുഴുവനും പരത്തും, ഞാൻ നിന്നെ ഔദാര്യമായി സ്നേഹിക്കും, ഇനി ഞാൻ ഒരിക്കലും നിന്റെ പാപത്തെ ഓർക്കയില്ല, താമര പോലെ വളരും, ലമാനുവിനെ പോലെ പൂക്കും. ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അതാണ് ചോദിച്ചത്, ഇത്രയേ ഉള്ളൂ. ഞങ്ങളോട് ക്ഷമിക്കണമേ, പക്ഷെ നനച്ചതിലും അധികമായ നന്മ. ഇനിയും ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ 3 എക്സാമ്പിൾ നമ്പർ 4 മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 9:3 മത്തായി സുവിശേഷം 9 മൂന്നാം വാക്യം വേഗം വായിക്കും. മത്തായി 9:3 വാക്യം. യെസ്. യെസ്. ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. അടുത്ത വാചകം. അടുത്തത് അവൻ എഴുന്നേറ്റ് വിട്ടു. ഈ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. നാലാളൊരു പക്ഷപാതക്കാരനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്കൽ വെച്ചപ്പോൾ യേശു പറഞ്ഞത്, നിന്റെ രോഗം സൗഖ്യമാക്കുന്നല്ല, ആദ്യം പറഞ്ഞത്, മകനേ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോഴാണ് ജനങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങിയത്, ഇവൻ എന്താ പാപത്തെ മോചിക്കുന്നത്, ഇതിനല്ലല്ലോ വന്നത്. എന്നാൽ രോഗത്തിൻ്റെ അല്പമായിട്ടുള്ള സൗഖ്യമല്ല കർത്താവ് ഉദ്ദേശിച്ചത്. ശാരീരിക രോഗത്തെക്കാളും ഏറ്റവും കൂടുതൽ ഗുരുതരമായ രോഗം ആത്മീയ രോഗമാണ്. ശരീരത്തിന് രോഗത്തിന് സൗഖ്യം വന്നാലും ആത്മീയ രോഗത്തിന് അഥവാ പാപത്തിന് മോചനം ലഭിച്ചില്ലെങ്കിൽ അവൻ എന്നേക്കുമുള്ള നാശത്തിലേക്ക് പോകും. രണ്ട് കണ്ണുള്ളവനായിട്ട് നരകത്തിൽ വന്ന് വീഴാം. എന്നാൽ ഒറ്റ കണ്ണനായിട്ടും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും നല്ലത് എങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനേക്കാളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാധാന്യം നമ്മുടെ സ്പിരിച്വൽ ഹെൽത്താണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ശാരീരികമായി വാർദ്ധക്യമോ ദൗർബല്യമോ ഒക്കെ ഉണ്ടെങ്കിലും ആത്മീയത്തിൽ നമ്മൾ ശക്തരായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആദ്യം പാപമോചനം കൊടുത്തു. നോക്കുക, ഇവൻ ഒറ്റ അക്ഷരവും പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ വായിച്ചില്ല. മറ്റുള്ളവരാ കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുക്കൽ വെച്ചത്. പക്ഷെ അവൻ്റെ നനവിനെ നമ്മുടെ കർത്താവ് കണ്ടു. അവന് പാപമോചനവും കൊടുത്തു, രോഗസൗഖ്യവും കൊടുത്തു, കിടക്ക എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ബലവും കൊടുത്തു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി ചെയ്യുന്ന നമ്മുടെ ദൈവം. അതിൻ്റെ അഞ്ചാമത്തെ അടുത്ത എക്സാമ്പിളാണ് നമ്മൾ വായിക്കുന്നത്. നോക്കിയ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പറയുന്ന നാലാമത്തെ എക്സാമ്പിൾ. ഇനി അഞ്ചാമത്തെ എക്സാമ്പിൾ ഇന്നലെ നമ്മൾ വായിച്ച ലൂക്ക് 15:17 അത് ഇന്നലെ വായിച്ചതാണെങ്കിലും പെട്ടെന്നൊന്ന് ഒന്ന് സൂചിപ്പിച്ചങ്ങ് വിടാം. മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ പറഞ്ഞ കാര്യം 15:17 വാക്യം നോക്കി. ലൂക്കോസ് 15 യെസ് ആ യെസ് ആ വിശപ്പ് കൊണ്ട് ഞാൻ നശിച്ചു പോകുന്നു. ആ ആ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, യോഗ്യനല്ല. ഇന്നലെ നമ്മളത് ചിന്തിച്ചതാണ്. മൂന്ന് കാര്യങ്ങൾ ആഗ്രഹിച്ചാണ് അവൻ വന്നത്. അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വേര് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാലൊരുത്തനെ പോലെ എന്നെ ആക്കണമേ. മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചു. ഒരൊറ്റ കാര്യം പറയും മുൻപേ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ആ അപ്പച്ചൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഓടിച്ചെന്നും കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുമ്മിച്ചു. അടുത്ത വാചകം വായിക്കൂ. ആ ചുമ്മിച്ചു ആ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ചെയ്ത് എന്തുവാ? യെസ് വേഗം മേൽത്തരമായി അങ്കി കൊണ്ട് ഇവനെ ധരിപ്പിപ്പിൻ, എനിക്ക് അങ്കി വേണമെന്ന് അവൻ പറഞ്ഞില്ല. അടുത്തത് ആ കൈക്ക് മോതിരമിടുക, ഉടമ്പടിയുടെ ഉഭയസമ്മതത്തിന്റെ ഉറപ്പ്. അടുത്തത് കാലിന് ചെരുപ്പിടുവീൻ, പിന്നെ അറുപ്പീൻ ആ നാം പിന്നാനന്ദിക്ക. അടുത്തത്
ആ ആ
ചോദിച്ചത് എന്തുവാ? നിന്റെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ എന്നെ, ഇത് മാത്രമേ ചോദിച്ചു. പക്ഷെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി മുഖത്ത് ചുമ്മനം, കാലെ ചെരുപ്പ്, കയ്യെ മോതിരം, മേൽത്തരമായി അങ്കി, തടുപ്പിച്ച കാളക്കുട്ടി, വീട്ടിൽ നൃത്തം. ഈ കരുണാസമ്പന്നനായ അപ്പച്ചനെയാണ് നമ്മൾ ഇന്നും സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കൃപയുടെ അഞ്ചാം പാഠം, ലെസൺ നമ്പർ 6, Luke 23:42. ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 42 വാക്യം എന്ന് വായിക്കും. 23:42 വളരെ പരിചയമുള്ള ഭാഗം. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. നീ അന്നെങ്കിലും രാജാവായി വരും. ആദ്യം അവൻ ദുഷിച്ചതാ, മറ്റവൻ്റെ കൂടെ ദുഷിച്ചതാ, പിന്നെ അവന് പെട്ടെന്നൊരു പരിവർത്തനമുണ്ടായി. ഈ നമ്മോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഒരു സാധാരണ മനുഷ്യനല്ല. പെട്ടെന്ന് പരിവർത്തനമുണ്ടായിട്ട് താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. മറുപടി എന്തുവായിരുന്നു അവനോട്? ആ നല്ല മോനെ, ഇന്ന് നമുക്ക് ഒരുമിച്ച് പറദീസിൽ ചെന്നിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ചോദിച്ചത്രേ ഉള്ളൂ, എന്നെ ഓർക്കണമേ. അതിന് മറുപടി പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ എന്താ പറയേണ്ടത്? പറയേണ്ടത് ഇങ്ങനെയാ, ചോദിച്ചതിന് മറുപടി പറയുകയാണെങ്കിൽ താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. മറുപടി ഓർക്കാം. ഇതാ കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ. ബസ് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ചോദിച്ചു, ഇത് കുമ്മനാട്ടോട്ട് പോകുന്ന എത്ര മണിക്കാണ് പോകുന്നത് അന്നറിയാമോ? അപ്പോൾ അകത്തിരുന്ന ആ പാസഞ്ചർ പറഞ്ഞു, അറിയാം. പിന്നെ ഒരു അക്ഷരവും മിണ്ടിയില്ല. രണ്ടാമത് അദ്ദേഹം ഇച്ചിരി ഒന്നും മിണ്ടാതിരുന്നപ്പോൾ അയാൾ ചോദിച്ചു, ഒന്ന് പറയാമോ? പറയാം. പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നെ അയാൾ വെയിറ്റ് ചെയ്യുക, ചോദിച്ചു, ഒന്ന് പറഞ്ഞാട്ടെ, അഞ്ചരയ്ക്ക് പോകും. മനസ്സിലായോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം? പോകുന്ന എപ്പോഴാന്ന് അറിയാമോ? അറിയാം. പിന്നെ മിണ്ടുന്നില്ല. പറയാമോ? പറയാം. ഒന്നും മിണ്ടിയില്ല. നിങ്ങളെന്താ ഇങ്ങനെ? അതെ, ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറയത്തുള്ളൂ. എന്നോട് അറിയാമോ എന്നല്ലേ ചോദിച്ചുള്ളൂ. എനിക്കറിയാമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ പറയാമോ എന്നല്ലേ ചോദിച്ചുള്ളൂ. എനിക്ക് ഞാൻ ഊമനല്ല, പറയാം. പിന്നെ എത്ര മണിക്ക് പോകുന്നു, ഒന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു 5:30 പോകുന്നു. ഇങ്ങനല്ല ഇവിടുത്തെ ആൻസർ. മനസ്സിലായോ? കർത്താവേ നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഇതുപോലെ മറുപടി പറയുകയാണെങ്കിൽ എന്തോ പറയണ്ടേ? ഓർക്കാം. അതല്ല കർത്താവ് പറഞ്ഞത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ദൈവം. അങ്ങനെ അന്നല്ല, അന്ന് വരെ വെയിറ്റ് ചെയ്യണ്ട. പ്രതീക്ഷയുടെ ഗേറ്റ് ഇതാ തുറക്കുന്നു. എൻ്റെ ശരീരം ജീവൻ, അതെ, ദേഹം എന്ന തിരശീല ചിന്തിയിരിക്കുന്നു, ജീവനുള്ള ഒരു പുതുവഴി പ്രദർശിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് പറദീസയിൽ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇനി ലാസ്റ്റ് എക്സാമ്പിൾ ഇവിടെ പറയുമ്പോൾ നമ്മുടെ സമയം തീരുന്നു. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 3:3 onwards. അപ്പോസ്തല പ്രവൃത്തികൾ 3:3 മുതൽ താഴോട്ടൊന്ന് വായിച്ചു നോക്കൂ. ഭിക്ഷ ചോദിച്ചു. അവനെ ഉറ്റു നോക്കി. അടുത്തത്, വളരെ സൂക്ഷിച്ചവനെ നോക്കിയ വല്ലതും കിട്ടും. ഈ ഒരു ചെറിയ നാണയത്തൊട്ട് മാത്രമേ അവൻ ആഗ്രഹിച്ചുള്ളായിരുന്നു. അടുത്തത്, പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. അടുത്ത വാചകം, എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയോണി ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പിന്നെ അവനോടുള്ള ദേവാലയത്തിൽ കടന്നു. അവൻ ചോദിച്ചത് എന്തായിരുന്നു? വല്ലോം തരണമേ, എന്തെങ്കിലും ഒരു നാണയത്തൊട്ട്. വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് അവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കാവയിലും കഴുത്തയിലും ഇടുന്ന ആഭരണത്തിൻ്റെ കാര്യമല്ല. അവിടുത്തെ ഉദ്ദേശം വെള്ളിക്കാശും പൊൻനാണയങ്ങളുമായിരുന്നു. പണമില്ല, പിന്നെ എവിടെ പോയി? പണം വിറ്റുകൊണ്ട് കൊടുത്ത പണം എവിടെ പോയി? അത് പറയാം, കൊടുത്തത് പൂഴ്ത്തി വയ്ക്കാനല്ലായിരുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് കിട്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് ചെലവഴിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഈ ബലം അവരിൽ വ്യാപരിച്ചത്. ഹല്ലേലൂയ. അത് ഞങ്ങൾക്കില്ല, പക്ഷേ മറ്റേതുണ്ട്. മറ്റേത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണെന്നെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്തു, ആ പർപ്പസിന് വേണ്ടി പോയി കഴിഞ്ഞു. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് നസറയനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തിയാൽ എഴുന്നേറ്റ് നടക്കൂ. നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇനി മേലിൽ അവിടെ ഇരിക്കാതെ വണ്ണം അവൻ എഴുന്നേറ്റു. അവൻ്റെ ക്ഷണത്തിന് അവൻ്റെ കാല് നരിയാണി ഉറച്ചു. നടന്ന് തുള്ളി എന്ന് എഴുതിയിരിക്കുന്നു. നടന്നും തുള്ളിയും ദേവാലയത്തിൽ കടന്നു. ദൈവത്തെ സ്തുതിക്കത്തക്ക ബലമാണ് ദൈവം കൊടുത്തത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തെ ഈ പകൽക്കാലം നമുക്ക് സ്തുതിക്കാം. ദൈവമക്കളെ, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും പക്ഷിയും ഭംഗി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആരോരും പരിഗണിക്കാത്ത ഒരു കൊച്ചു ജീവിയായ കരയുന്ന കാക്ക ക്രാ ക്രാ എന്ന് ക്രാരവനാദം മുഴക്കുമ്പോൾ ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടി മേഘമണ്ഡലവും നക്ഷത്രമണ്ഡലവും കടന്ന് സ്വർഗാതി സ്വർഗം വരെ കാക്കക്കുഞ്ഞിൻ്റെ കരച്ചിലെത്തുമെന്ന് വേദപുസ്തകം പറയുന്നു. ആറാറ് ചിറകുള്ള സാറാവുകൾ ഇമ്പകരമായ സ്തുതിഗാനങ്ങൾ സ്തോത്രഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറാവുകളുടെ സ്തുതി കീർത്തനങ്ങൾക്കിടയിലൂടെ കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ ശബ്ദം പിടിച്ചെടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ആരോരും അറിയാത്ത ദിനരാത്രങ്ങളിൽ തിരുസന്നിധാനത്തിൽ നിന്ന് കരയുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മറുപടി കിട്ടാതെ പോകുകയില്ല. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.